പ്രൈസ് ദ ലോർഡ്. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ തിരുവചനവുമായി ഇന്നും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ കർത്താവിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയെ ഞാൻ സദൃശവാക്യ പുസ്തകം 3:33 വാക്യത്തിലേക്ക് തിരിക്കുന്നു. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. ഈ ലോകം കണ്ടിട്ടുള്ളവരേക്കും ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്ന ശലോമോൻ രാജാവ് രചിച്ചിട്ടുള്ള സദൃശവാക്യ പുസ്തകത്തിൽ നിന്നാണ് ഒരു വേദഭാഗം നാം ഇപ്പോൾ വായിച്ചത്. നീതിമാന്റെ ഭവനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. ഈ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും അനിവാര്യമായ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഘടകങ്ങളിൽ ഒന്നാണ് ഭവനം. ആഹാരം, വസ്ത്രം, ഭവനം, ഈ മൂന്നുമാണ് മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അഭിവാജ്യമായ ഘടകങ്ങൾ. തലയൊളിക്കാൻ ഒരു സ്വന്തം വീടുണ്ടാകുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെ സ്വപ്നമാണ്. പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞതുപോലെ, വാടക വീട്ടിൽ ഞാൻ താമസിക്കുന്നു, ഒന്നാമത് ഞാൻ ഭയപ്പെടുന്ന ദൈവത്തെ, രണ്ടാമത് ഞാൻ ഭയപ്പെടുന്നത് എന്റെ വീട്ടുടമസ്ഥനെ. എപ്പോഴാണ് ഇത് വെക്കേറ്റ് ചെയ്യാൻ പറയുന്നത് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ദൈവം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്റെ വീട്ടിന്റെ ഉടമസ്ഥനെയാണ്. അത് ഒരു നിലയിൽ പറഞ്ഞാൽ ശരിയാണ്. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നു, ചെറിയ വീടായാലും വലിയ വീടായാലും തല ഒളിക്കാൻ സ്വന്തമെന്ന് പറയാനൊരു ഭവനം. വിശുദ്ധ വേദപുസ്തകത്തിൽ വിവിധ തരത്തിലുള്ള ഭവനങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കർത്താവിന്റെ വചനത്തിൽ ഈ സോളമൻ രാജാവ് തന്നെ പറയുന്നത് നമ്മുടെ ശരീരം ഒരു ഭവനമാണ്. വീട്ടിന്റെ കാവൽക്കാരെക്കുറിച്ചും വീട്ടിന്റെ ഓരോരോ അവസ്ഥകളെക്കുറിച്ചും സഭാപ്രസംഗി 12 എഴുതിയിരിക്കുന്നത് കൂടാരമായ ഭൗമ ഭവനം അഥവാ അത് ശരീരം. പൗലോസും സോളമൻ രാജാവും ഒക്കെ ശരീരത്തെ ഭവനത്തോട് ഉപമിച്ചിട്ടുണ്ട്. ഇസ്രയേൽ സഭയെ മുഴുവൻ ഒരു വീടിനോട് ഇസ്രയേൽ ഗ്രഹമെന്ന് ഉപമിച്ചിട്ടുണ്ട്. പുതിയ നിയമ സഭയെ ദൈവത്തിന്റെ ഭവനമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ജീവിതത്തെ തന്നെ ഭവനമായി യേശു ചിത്രീകരിച്ചു. ഓർമ്മയുണ്ടോ? പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ, മണലിൻ മേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ. ഇങ്ങനെ ജീവിതമാകുന്ന ഭവനം, ശരീരമാകുന്ന ഭവനം, സഭയാകുന്ന ഭവനം, ഇസ്രയേലാകുന്ന ഭവനം തുടങ്ങി ഒട്ടേറെ ഭവനങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ആത്മീയ ഭവനങ്ങളെക്കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. നീതിമാന്മാരുടെ വാസസ്ഥലമായ ഭവനം, മനസ്സിലായോ? ലോകത്തിൽ പാർക്കുന്ന നമ്മുടെ പാർപ്പിടമായ ഭവനത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവിടെ രണ്ട് തരത്തിലെ വീടുകളെ കുറിച്ചാണ് നമ്മുടെ വിചിന്തന വാക്യത്തിൽ നമ്മൾ വായിച്ചത്. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. നീതിമാന്റെ ഭവനവും ദുഷ്ടന്റെ ഭവനവും, ഇങ്ങനെ രണ്ടായിട്ടാണ് വേദപുസ്തകത്തിൽ ഭവനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ആയിരം ആയിരം കോടിക്കണക്കിന് വീടുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ആ ഇപ്പോഴും നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോഴും കാണുമ്പോഴും ഭവനങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായ ഭവനങ്ങൾ ആയിരം ആയിരക്കണക്കിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അത്യുന്നതനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയിൽ രണ്ട് തരത്തിലുള്ള വീടുകളെ ഉള്ളൂ. ഒന്ന് നീതിമാന്റെ ഭവനം, രണ്ട് ദുഷ്ടന്റെ ഭവനം. ഭക്തിയുടെ പരമകാഷ്ഠയിലെത്തിയ വ്യക്തിയാണോ വേദപുസ്തകത്തിൽ നീതിമാൻ എന്ന് പറയുന്നത്? മഹാപാപം ചെയ്യുന്ന മനുഷ്യരെയാണോ ദുഷ്ടനെന്ന് വിളിക്കുന്നത്? അല്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ശൈലികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഭാഷയാണ് ബൈബിളിന്റേത്. ബൈബിളിൽ നീതിമാൻ എന്ന് പറയുന്ന ആരെ കുറിച്ചാ? ഒരിടത്ത് എഴുതിയിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച വ്യക്തിയെ നീതി എന്ന് അംഗീകരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ നീതി അവന്റെ മേലിട്ടവന് ആഭൂഷണം നൽകുന്നു. ആ വ്യക്തിയാണ് നീതിമാൻ, നീതീകരിക്കപ്പെട്ട ദൈവവൈതൽ എന്ന് സാരം. അങ്ങനെയുള്ള അവസ്ഥ ഇല്ലാത്ത എല്ലാവരെയും ദുഷ്ടന്മാരുടെ കൂട്ടത്തിലാണ് പെടുന്നത്. ആ കാര്യവും നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ നീതിമാന്റെ ഭവനത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. നീതിമാന്മാരല്ലെങ്കിൽ നീ ഒരു ദുഷ്ടനാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയുടെ മേൽ ദൈവിക ശാപമുണ്ട് എന്ന് സാരം. ഒരു നീതിമാന്റെ ഭവനത്തിന്റെ ചില ലക്ഷണങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ ലക്ഷണം, എക്സ്റ്റേണൽ സെക്യൂരിറ്റി, പുറമേയുള്ള സംരക്ഷണമാണ്. രണ്ടാമത്തെ ലക്ഷണം നെയ്ബർഹുഡ് ടെസ്റ്റിമണി, അയൽവക്കത്തുള്ള സാക്ഷ്യമാണ്. മൂന്നാമത്തെ ലക്ഷണം ഇന്റേണൽ ബ്ലെസ്സിംഗ്, ആന്തരികമായ അനുഗ്രഹമാണ്. ഇനി ഓരോന്നായി ചിന്തിക്കാം. എന്താണ് ബാഹ്യ സംരക്ഷണം എന്ന് പറയുന്നത്? ഇസ്രയേലി വീടുകൾക്കെല്ലാം ഒരു അടയാളം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ സംഹാരദൂതൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആട്ടിൻകുട്ടിയുടെ രക്തം തളിച്ച വീട് കാണുമ്പോൾ അവരൊഴിഞ്ഞു പോകുന്നു. ഏതായി ആട്ടിൻകുട്ടി? പെസഹാ കുഞ്ഞാട്. 10-ാം ദിവസം വേർതിരിക്കപ്പെട്ടു, 4 ദിവസം സൂക്ഷിക്കപ്പെട്ടു, സന്ധ്യാസമയം അറുക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാരിന്മേലും കുറുമ്പിടിമേലും പുരട്ടണം. എന്താണ് ഇതിന്റെ ആത്മീയ അർത്ഥം? 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ. മനുഷ്യൻ പാപം ചെയ്ത ദിവസം ഈ ആട്ടിൻകുട്ടി ദൈവത്തിന്റെ സന്നിധിയിൽ സംരക്ഷിക്കപ്പെട്ടു. 4 ദിവസം ആ വേർതിരിക്കപ്പെട്ട ആട്ടിൻകുട്ടി 4 ദിവസം സൂക്ഷിക്കപ്പെട്ടു. അർത്ഥം 4000 കൊല്ലം. സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ താണ ലോകത്തിലേക്ക് വന്നു. യേശു ക്രിസ്തു ക്രൂശിൽ രക്തം ചിന്തി. ആ രക്തത്താൽ നിനക്ക് പാപമോചനം ലഭിക്കുമ്പോൾ നിന്റെ ഹൃദയം ആ രക്തത്താൽ തളിക്കപ്പെടുന്നു. അങ്ങനെ ഒരു നീതിമാന്റെ ആന്തരികമായി വരുത്ത പരിവർത്തനം, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിയെ, നിന്റെ ഭവനത്തിലും ഒരു മുദ്രയുണ്ട്, അദൃശ്യമായ മുദ്ര, നിനക്ക് കാണുവാൻ കഴിയത്തില്ല. ദൈവം തന്റെ പുത്രന്റെ രക്തം കൊണ്ട് നിന്റെ ഭവനത്തിന് മുദ്രയിട്ടിരിക്കുന്നു. അത് തന്നെയാണ് 91-ാം സങ്കീർത്തനത്തിൽ നാം വീണ്ടും വായിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം. എന്താ? നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന് എഴുതിയിരിക്കുന്ന വാക്യത്തോട് ചേർന്ന് നാം വായിക്കുന്നത്, യാതൊരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരനർത്ഥവും നിനക്ക് വഹിക്കയില്ല. അർത്ഥാൽ ദൈവദൂതന്മാരുടെ കാവൽ നോക്കണം. ഒരു ദൈവവൈദന്റെ വഴികളിൽ സൂക്ഷിപ്പാൻ ദൂതനെ അല്ല, ദൂതന്മാരെ തന്നെ കാവലാക്കിയിരിക്കുന്നു. 185,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് സംഹരിപ്പാൻ ഒരു ദൂതൻ മതിയായിരുന്നു. അറിയാമോ, ആ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തുള്ള സകല സിംഹങ്ങളുടെയും വായടയ്ക്കാൻ ഒറ്റ ദൂതൻ മതിയായിരുന്നു. എന്നാൽ ഒരു ദൈവപൈതലിനെ സംരക്ഷിക്കുവാൻ അനേകം ദൂതന്മാരെ കാവലാക്കിയിട്ടുണ്ട്. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കാതെ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കാതെ അത്യുന്നതന്റെ ദൂതന്മാർ നിന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഓർത്ത് നീ സന്തോഷിക്കൂ. ഇനിയും ഈ യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തോട് ഈ സാത്താൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വെറുതെയാണോ യോബ് ഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവന്റെ സകല സമ്പത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലേ? ഭക്തനായ യോബിന്റെ വീടിന് ചുറ്റും സമ്പത്തിന് ചുറ്റും വ്യക്തിക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിരുന്നു. അറിയാമോ എന്താണ് ഈ വേലി? 1995-ലും പിന്നെ അതിനുശേഷം പല പ്രാവശ്യവും യോബ് പാർത്തതായി പറയപ്പെടുന്ന ഭവനം കാണാൻ ഞാൻ പോയിട്ടുണ്ട്. ഒമാൻ രാജ്യത്ത് മസ്കറ്റ് പട്ടണത്തിൽ നിന്ന് 12 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്താൽ സലാൽ എന്നൊരു സ്ഥലത്തെത്തും. യോബ് താമസിച്ച വീടും താന്നെ അടക്കിയ കല്ലറയും ഇന്നും ആയിരങ്ങൾ പോയി കാണുന്നുണ്ട്. ഞാൻ ആ ഭവനമെല്ലാം നോക്കി കണ്ടു. അതിനു ചുറ്റും മുള്ളുവേലിയോ ഇരുമ്പ് വേലിയോ കമ്പിവേലിയോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഭൗതികമായ അക്ഷരീക വേലിയല്ല എന്നെനിക്ക് മനസ്സിലായി. അദൃശ്യ ലോകത്തിലെ മഹത്വ ജീവികളായ മാലാഖമാർ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലാ. നോക്കൂ, കുഞ്ഞാടിന്റെ രക്തം അടയാളമുള്ള ഭവനം, ദൈവദൂതന്മാർ കാവലായിരിക്കുന്ന ഭവനം, ദൈവം തന്നെ വേലി കെട്ടിയ ഭവനം. ഇങ്ങനെ ക്രിസ്തുവേശുവിലായ നീതിമാന്മാർക്ക് ദൈവം തന്റെ ഭവനത്തിന് ചുറ്റും അവരുടെ ഭവനത്തിന് ചുറ്റും സംരക്ഷണം നൽകുന്നു. ഇനിയും രണ്ടാമത്തെ ഭാഗം നെയ്ബർഹുഡ് ടെസ്റ്റിമണി. എന്താണ് അടുത്തുള്ള സാക്ഷ്യമെന്ന് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ 23-ാം അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളത് വായിച്ചു നോക്കണം. അബ്രഹാം ഹിത്യരുടെ ദേശത്ത് താമസിക്കുമ്പോൾ തന്റെ സഹധർമ്മിണി സാറാ മരിച്ചുപോയി. ആ മരിച്ചവളെ കുറിച്ച് അവൻ വിലപിച്ചു. ദീർഘനേരം കരഞ്ഞ ശേഷം അവൻ എഴുന്നേറ്റ് ചുറ്റുമുള്ള ഹിത്യരോട് സംസാരിക്കുന്നു. എന്താ അവൻ സംസാരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവൾ മരിച്ചുപോയി. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയും വന്നു പാർക്കുന്നവനുമാണ്. എന്റെ മരിച്ചവളെ കുടിച്ചിടുവാൻ അല്പം ഒരു സ്ഥലം എനിക്ക് തരുമോ? ഒരു ശ്മശാന ഭൂമി എനിക്ക് തരുമോ? എനിക്ക് എന്റെ മരിച്ചവളെ കുടിച്ചിടണം എന്ന് പറഞ്ഞ് അവൻ സ്വയം താഴ്ത്തിയപ്പോൾ ചുറ്റുപാടുമുള്ള ഹിത്യർ അവനോട് പറയുന്നത്, പരദേശിയെ നീ പോയാലും എന്നല്ല, പിന്നെയോ യജമാനനേ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. അപ്പോൾ ഞാനൊരു പരദേശിയാണ്, ഒരു അന്യനാണ്, വന്നു പാർക്കുന്നവനാണെന്ന് സ്വയം താഴ്ത്തി അബ്രഹാമിനെ ചുറ്റുമുള്ള ആളുകൾ വിളിക്കുന്നത്, യജമാനനേ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭു. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ഹിയർ ആസ് ഓ ലോർഡ് യു ആർ എ മൈറ്റി പ്രിൻസ് അമംഗ് അസ്. മൈത്തി എന്നുള്ള പദം മലയാള പരിഭാഷക്കാർ തർജ്ജമ ചെയ്യാൻ വിട്ടുപോയി. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ശക്തനായൊരു പ്രഭുവാകുന്നു. അബ്രഹാമിനെ നോക്കൂ, അവന് നെറ്റിയിൽ എഴുതിയിട്ടുണ്ടോ എബ്രഹാം മൈറ്റി പ്രിൻസ് ശക്തനായ പ്രഭു എന്ന്? ഇല്ല. വീട്ടിന്റെ വാതിക്കൽ എഴുതി വെച്ചിരുന്നുവോ? ഇല്ല. തന്റെ നെഞ്ചത്ത് അങ്ങോട്ട് ബോർഡ് തൂക്കിയിരുന്നുവോ? ഇല്ല. തന്റെ ഐ ഡി കാർഡ് ഇല്ല. തനിക്ക് ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. എന്നാൽ ഈ മനുഷ്യന്റെ ചുറ്റും താമസിക്കുന്ന ആളുകൾ ഇവനെ ദൈവത്തിന് ശക്തനായ പ്രഭു എന്ന് പറയാൻ കാരണമെന്ത്? ബോവസിന്റെ വയലിൽ മാത്രം കറ്റ പെറുക്കിയിരുന്ന സേവനമനുഷ്ഠിച്ചിരിക്കുന്ന രൂത്തിനെ കുറിച്ച് ചുറ്റുമുള്ള ആളുകൾ എന്താ പറഞ്ഞത്? മകളെ, ബോവസ് അവളോട് പറയുന്നു, നീ വേറെ വയലിൽ പോകണ്ട, നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് എന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ അവൾ ഒരു ഉത്തമ സ്ത്രീ എന്ന് ചുറ്റുപാടുമുള്ളവർക്ക് മനസ്സിലായി. അബ്രഹാം ദൈവത്തിന്റെ പ്രഭു എന്ന് മനസ്സിലായി. വെറുതെ നടന്നു പോകുന്ന ഒരു ദൈവദാസനെ കാണുമ്പോൾ ഒരു സ്ത്രീ പറയുന്നു, നമ്മുടെ വഴിയെ കൂടെ കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നോക്കണം, അദ്ദേഹത്തിന്റെയും നെറ്റിയിൽ ദൈവപുരുഷൻ എന്ന് എഴുതിയിട്ടില്ല. ഒരു ഐ ഡി കാർഡ് കാണിക്കാനില്ല. ഒരു പരിചയപത്രം തനിക്കില്ല. തനിക്കൊരു ഓർഡിനേഷന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. പിന്നെയോ വെറുതെ തന്നെ നടക്കുമ്പോഴും ഇത് ദൈവത്തിന്റെ പുരുഷൻ, വിശുദ്ധനായ ദൈവപുരുഷൻ എന്നൊരു സാക്ഷ്യം എനിക്കെങ്ങനെ ലഭിച്ചു? എന്റെ സഹോദര സഹോദരി, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന സ്നേഹിത, സഭായോഗത്തിനുള്ളിൽ സമയമില്ലെങ്കിലും ഒരു പാട്ടും കൂടെ പാടി പറയുന്ന വലിയ സാക്ഷ്യമല്ല അതിനല്ല വില. പ്രത്യുത, നിന്നെക്കുറിച്ച് നിന്റെ വീടിന്റെ കിഴക്കേ ഭാഗത്തും പടിഞ്ഞാറേ ഭാഗത്തും തെക്കേ ഭാഗത്തും വടക്കേ ഭാഗത്തും ഇപ്പോൾ നാല് വീടുകളെ ഒന്ന് നോക്കിയേ. ആ നാല് വീട്ടുകാരെങ്കിലും നിന്നെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയുന്നു? ഇതൊരു ദൈവഭക്തന്റെ ഭവനമാണ്, ഒരു ദൈവഭക്തയുടെ ഭവനമാണ്, ഒരു ദൈവ പൈതലിന്റെ ഭവനമാണെന്ന് പറയാൻ കഴിയുമോ? ചുറ്റുമുള്ള ഹിത്യരെ, പുറജാതികൾ അബ്രഹാമിനെ വീക്ഷിച്ചു. അവന്റെ വീട്ടിലെ പാട്ടും പ്രാർത്ഥനയും എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ? അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോവിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. പ്രാർത്ഥനപ്പായിൽ മക്കളെ വിളിക്കും, മരുമക്കളെ വിളിക്കും, കൊച്ചുമക്കളെ വിളിക്കും. അവരോട് പറയും, കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ നാട്ടുകാരല്ല, ഇവിടെ വന്ന് പാർക്കുന്നെങ്കിലും നമ്മുടെ സ്വന്തമായൊരു ഭവനം ഇവിടെയില്ല. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഒരു നഗരം നമുക്ക് വേണ്ടി ഉണ്ട്, ഒരുങ്ങിക്കൊള്ളൂ. അതുമാത്രമാണോ, ഈ ഭക്തൻ എവിടെ ചെന്ന് പാർത്താലും ഒരു കൂടാരം അടിച്ചെങ്കിൽ ഒരു യാഗപീഠം പണിയും. മനസ്സിലായോ? Pitch the tent, but built the altar. തമ്പു ലഗായ വേദി ബനായ എന്നാണ് ഹിന്ദിയിൽ. ചുരുക്കി പറഞ്ഞാൽ തന്റെ കൂടാരം പെട്ടെന്ന് പറന്നു പോകുന്ന ഒരു നിസാര ഭവനമാണ്. എന്നാൽ യാഗപീഠം പണിയുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയാലും ഇവിടെ ആരാധന നിലനിൽക്കണം. നമ്മുടെ അനേക ആളുകളും അബ്രഹാമിന്റെ മക്കളുമെന്ന് പറയുന്നെങ്കിലും ആരാധനാലയത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. സ്വന്തം ഭവനത്ത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മിനിക്കി മിനിക്കി വീടുകൾ അത് പുതുതായിട്ട് പണിത്, മുറികൾ പുതുതായിട്ട് പണിത് നന്നാക്കുന്നു. ആരാധനാലയത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ, അത് പൊതുവിന്റെ വക എന്ന് പറയുന്നവർ ആരും അബ്രഹാമിന്റെ മക്കളല്ല. യഥാർത്ഥ അബ്രഹാം ചെയ്തത് കൂടാരമടിച്ചു, യാഗപീഠം പണിതു. നോക്കണമേ, ഇത് അവർ കാണുന്നു, ചുറ്റുമുള്ള ഹിത്യരെ ശ്രദ്ധിക്കുന്നു. അവന്റെ വീട്ടിലെ പാട്ട്, പ്രാർത്ഥന, ദൈവഭക്തി, അവന്റെ ആരാധന ചുറ്റുമുള്ള ആളുകൾ കണ്ടപ്പോൾ അവർ പറയുകയാണ്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ശക്തനായ ഒരു പ്രഭുവാകുന്നു. ഏലിശയുടെ സാക്ഷ്യം, ഇവൻ ദൈവത്തിന്റെ വിശുദ്ധനായ പുരുഷനാകുന്നു. രൂത്തിനെക്കുറിച്ചുള്ള സാക്ഷ്യം, നീ ഒരു ഉത്തമ സ്ത്രീയാകുന്നു. സ്നേഹിതരെ, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യത്തിന് വളരെ വിലയുണ്ടെന്ന് ഓർക്കണം. ഒരു നീതിമാന്റെ ഭവനത്തിന് ചുറ്റുമുള്ളവർക്ക് അവനെക്കുറിച്ച് പറയാൻ നല്ലൊരു സാക്ഷ്യമുണ്ടായിരിക്കണം. അപ്പൊ ഒന്നാമത് നീതിമാന്റെ ഭവനത്തിന്റെ ലക്ഷണം, ബാഹ്യ സംരക്ഷണം, ദൈവദൂതന്റെ കാവലാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ളവരിൽ നിന്നുള്ള സാക്ഷ്യമാണ്. ഇനി മൂന്നാമത് ഇന്റേണൽ ബ്ലെസ്സിംഗ്. കവക തുറക്കൂ, അകത്തേക്ക് കയറൂ. അവിടെ എന്തുണ്ടായിരിക്കും? ഒന്ന്, ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. 112-ാം സങ്കീർത്തനം 1-3 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കേ, അവിടെ നമുക്ക് കാണാൻ കഴിയും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നീതിമാന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പിന്നെ നമ്മൾ വായിക്കുന്നു ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. സമ്പത്ത് പണം എന്ന് പറഞ്ഞുണ്ടായാൽ മഹാപാപിയാണിവൻ എന്ന് മുദ്രകുത്തുന്ന ചില ആളുകളും ഇല്ലാതില്ല. പണമല്ല പാപം, പണത്തോടുള്ളതിന്റെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാപം പ്രവേശിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സകലവിധ ദോഷത്തിനും മൂലം എന്ന് പറയുന്നത് ദ്രവ്യമല്ല, ദ്രവ്യാഗ്രഹമാണ്. ദൈവത്തിന്റെ മക്കളെല്ലാം പട്ടിണി പാവങ്ങളായിരിക്കണം, നിർദ്ധരരായിരിക്കണം എന്നുള്ള ഒരു പ്രമാണമാണ് പലരുടേതും. അത് ശരിയല്ല. ദൈവഭക്തന്മാർക്ക് ദൈവം സമ്പത്ത് കൊടുത്തിട്ടില്ലേ? ഇയ്യോവ് ഒരു മഹാഭക്തനായിരുന്നു, അപ്പോൾ തന്നെ വലിയ ധനികനായിരുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്, ഇയ്യോവ് തുടങ്ങിയുള്ള പടയനിവ ഭക്ത ശിരോമണികളെല്ലാം വളരെയധികം പണമുള്ളവരാണ്. എന്നാൽ ദൈവസേവയ്ക്ക് അവരുടെ പണം ഒരു തടസ്സമായിരുന്നില്ല. പുതിയ നിയമത്തിൽ മർക്കോസിന് ഒരു മാളികമുറി ഉണ്ടായിരുന്നു. ഫിലിപ്പോസിന് കൈസരിയിൽ ദൈവാനുഗ്രഹത്താൽ ഒരു നല്ല ഭവനം ചുമക്കാനിടയായി. ഒട്ടേറെ മിഷണറിമാരെ അനേക ദിവസങ്ങളിൽ താമസിപ്പിച്ച് ശുശ്രൂഷിക്കത്തക്ക നിലയിൽ നല്ലൊരു വീട് ഫിലിപ്പോസ് എന്ന സുവിശേഷകന് ദൈവം കൊടുത്തില്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 21:8-10 വായിച്ചാൽ നിങ്ങൾക്കത് വായിപ്പാൻ കഴിയും. അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാരായിരിക്കുന്നവർക്ക് ദൈവ സമ്പത്ത് നൽകിയിട്ടുണ്ട്. ഇനിയും മുൻപോട്ട് നോക്കൂ. 84:11 നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കയില്ല. ഇതിന് പിറകോട്ട് നോക്കൂ. 23:6 നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇനി മുകളിലേക്ക് നോക്കൂ. 31:19 നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാൺകെ നീ പ്രവർത്തിച്ചതുമായി നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ഇനി താഴോട്ട് നോക്കൂ. 27:13 ഞാൻ ജീവൻ ഉള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം, താഴെയും നന്മ. ഇനി ചുറ്റിലും നോക്കൂ. 34:10 ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. നീതിയോടെ നേരെയോടുള്ള പാതയിൽ നടക്കുമ്പോൾ മുകളിൽ സംഗ്രഹിച്ച നന്മ, താഴെ പൊങ്ങുന്ന നന്മ, ചുറ്റിലും പൊതിയുന്ന നന്മ, മുൻപിൽ മുടങ്ങാത്ത നന്മ, പിൻപിൽ അനുഗമിക്കുന്ന നന്മ തീർന്നില്ല. 103:5 നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇങ്ങനെ നമ്മുടെ വായിലും നന്മ നിറയ്ക്കുന്നെങ്കിൽ വായി തുറന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ അത് നഷ്ടമല്ല, ദൈവത്തിന് നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. അങ്ങനെ നേരോട് നടക്കുന്നവർക്ക് വേണ്ടി നന്മ മുടക്കാത്തൊരു ദൈവമാണെങ്കിൽ 112 എഴുതിയിരിക്കുന്നു, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അപ്പോൾ ദൈവാനുഗ്രഹത്താല് സമ്പത്തുണ്ടാകും. എന്നാൽ അവിടെ ഐശ്വര്യം എന്നൊരു പദം കൂടെയുണ്ട്. ചില ഭവൻ, ആ മലയാള പദം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. പല ഭവനങ്ങളിലും നല്ലതുപോലെ എല്ലാ ആ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഡിപ്പോസിറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, സാധന സാമഗ്രികൾ വേണ്ടുവോളം ഉണ്ട്. പക്ഷേ കയറി ചെന്നാൽ ഒരൈശ്വര്യമില്ല. എന്തുവാ, ഓരോ സാധനം വെക്കേണ്ടത് എവിടെന്ന് അറിഞ്ഞുകൂടാ? ചൂല് ചിലരുടേത് മേശപ്പുറത്തിരിക്കുന്ന കാണാം, ഷൂസ് ചിലരുടേത് കട്ടിലേരിക്കുന്ന കാണാം. ഇതിന്റെ ഒക്കെ കാരണം എന്താണെന്നറിയാമോ? ഐശ്വര്യമില്ല. തുണികൾ കാണേണ്ടതും കാണണ്ടാത്തതും ഉടുത്തതും ഉടുക്കാത്തതും ഒക്കെ ഇങ്ങനെ വിരിച്ചു വഴിയിൽ റൂമിലൊക്കെ ചിതറിക്കിടക്കുന്ന കാണാം. ഇതൊരു ദൈവഭക്തന്റെ ഭവനത്തിന്റെ ലക്ഷണമല്ല. കയറിയാൽ വൺ റൂം കിച്ചണേ ഉള്ളെങ്കിലും ടു റൂമേ ഉള്ളെങ്കിലും ചെറിയ ഭവനമാണെങ്കിലും ഐശ്വര്യം ഉണ്ടാകണം. നീറ്റ്നെസ് ആൻഡ് ക്ലീൻനെസ്. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ എഴുതിയിട്ടില്ലേ, പാളയത്തിൽ അവൻ അശുദ്ധി കാണുമ്പോൾ നിന്നെ വിട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം നന്നായിട്ട് നിന്റെ ഭവനം സൂക്ഷിക്കണം. മാത്രമല്ല, വിസർജന വസ്തുക്കൾ ഒന്നും വെളിയിൽ കാണാൻ പാടില്ല എന്നും അതൊക്കെ മൂടിക്കളയണമെന്നൊക്കെ എഴുതിയിരിക്കുന്ന കാര്യമെന്താ? പഴയ നിയമത്തിൽ പോലും സ്വർഗസ്ഥനായ ദൈവം ആത്മീയ വിശുദ്ധിക്ക് പ്രസക്തി കൊടുക്കുമ്പോൾ തന്നെ ചുറ്റുപാടും നിർമ്മലതയുള്ളവരായിരിക്കണമെന്ന് പ്രത്യേക നിഷ്കർഷയുണ്ടായിരുന്നു. അതുകൊണ്ട് സ്നേഹിത, സഹോദര, സഹോദരി, നിനക്ക് പാർക്കുവാൻ ദൈവം തന്നിട്ടുള്ള ഈ ഭവനത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും. സമ്പത്ത് ദൈവം തരുന്നു, അത് ഐശ്വര്യമുള്ളതായി തീരുവാൻ, നന്നായിട്ട് സൂക്ഷിക്കുവാൻ നിനക്ക് ഒരു കടപ്പാടുണ്ടെന്ന വസ്തുത നീ വിസ്മരിക്കരുത്. ബാഹ്യമായ സംരക്ഷണമുണ്ട്, ചുറ്റുപാടും സാക്ഷ്യമുണ്ട്, അകത്ത് ഐശ്വര്യമുണ്ട്, സമ്പത്തുണ്ട്. ഇതാണ് 112. ഇനി 118 വരുമ്പോൾ 15 ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ലോകത്തിലേറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സന്തോഷവും സമാധാനമുള്ള ഹൃദയമാണ്. 7 നില പണിതിട്ട് വാടകയ്ക്ക് കൊടുത്തവനല്ല വലിയ ഭാഗ്യശാലി. ഫിക്സഡ് ഡിപ്പോസിറ്റിൽ കോടിക്കണക്കിന് രൂപ ഇട്ടേക്കുന്ന വ്യക്തിയല്ല, വലിയ ഭാഗ്യശാലി. യഥാർത്ഥ ഭാഗ്യം സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ഹൃദയമാണ്. നിങ്ങൾക്കറിയാമോ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം അല്പമേ ഭക്ഷിച്ചുള്ളൂവെങ്കിലും, ഒരു ചെറിയ വീടാണെങ്കിലും വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും സ്വസ്ഥതയും സമാധാനവും ഉല്ലാസവും ജയഘോഷവും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വത്ത്. അതിൽ ഈ വിധത്തിൽ ദൈവ സേവ ചെയ്യുമ്പോൾ, യഹോവയെ സ്തുതിക്കുമ്പോൾ, നീതിമാന്മാരായി ജീവിക്കുമ്പോൾ അവർക്ക് സമ്പത്തും ഐശ്വര്യവും ഉല്ലാസവും ജയഘോഷവും ദൈവം നൽകുന്നു. ഇനിയും 119 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 54 വാക്യത്തിൽ, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകും. ഇതാരാണ് പറയുന്നത്? ദൈവദാസനായ ദാവീദാണ് രചിച്ച 119 സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ വീടെന്ന് പറയുന്നത് ഞാൻ പരദേശിയായി പാർക്കുന്ന വീടാണ്. ഈ പരദേശിയായി പാർക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന വീടെന്നാ, ചിലർ താമസിക്കുന്നത് സ്വദേശത്തുനിന്ന് വിദേശ രാജ്യത്ത് പോകുമ്പോൾ താമസിക്കുന്ന വീടെന്നാ. അല്ല, നിന്റെ വീട് ഏറ്റവും ചെറിയതായാലും വലുതായാലും നീ ലോകത്തിൽ പാർക്കുന്നിടത്തോളം കാലം നീ ഒരു പരദേശിയാ. ഈ കാര്യം 119 സങ്കീർത്തനം 19 വാക്യം വായിക്കുമ്പോൾ അറിയാം. ഞാനോ ഭൂമിയിൽ ഒരു പരദേശിയാകുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് മറക്കരുതേ. അപ്പോൾ ഈ ഭൂമിയിലാണെങ്കിൽ നീ പരദേശിയാ. ഇവിടെ നമ്മുടെ ആരുടെയും വീട് സ്വന്തമായിട്ടില്ല, ഇവിടെ നിത്യം പാർക്കുന്ന ആരുമില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേരും 100 കൂടുതൽ ഇവിടെ താമസിച്ചവരുണ്ട്? 75 താമസിച്ചവരുണ്ടോ? പരമാവധി 100 ഒരു ദിവസം ഈ ലോകം വിട്ടുപോകണം. നമ്മൾ എല്ലാവരും ഇവിടെ പരദേശികളാ. ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ ചെറിയതോ വലുതോ വീടായാലും നീ പരദേശിയ. ഒരു ഗർഭസ്ഥ ശിശുവും പരദേശിയ. മനസ്സിലാക്കണം, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ ഭൂമിയിൽ പിറന്നു വീഴുമ്പോഴും പരദേശിയാണ്. അതുകൊണ്ട് ഒരു നവജാത ശിശുവിനെ കാണാനായിട്ട് സോപ്പുമായിട്ട് തുണിയുമായിട്ട് ഗിഫ്റ്റുമായിട്ട് പെട്ടിയുമായിട്ട് പോകുമ്പോഴും പറയൂ, ഞാനൊരു പരദേശിയെ കാണാൻ പോകുന്നു. അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴും അവൻ പരദേശി, പിറന്നു വീണപ്പോഴും പരദേശി, വലിയ വീട്ടിലും പരദേശി, 30,000 ഉയരത്തിൽ എയ്റോപ്ലെയിനിൽ പറക്കുമ്പോഴും പരദേശി, മരിക്കുന്ന സമയം വരെ നീ ഒരു പരദേശിയ. ഈ ചിന്ത നിനക്കുണ്ടെങ്കിൽ മാത്രമേ സ്വദേശത്തെക്കുറിച്ചൊരു വിചാരം വരികയുള്ളൂ. നമ്മുടെ കർത്താവ് ഒരുക്കുന്ന ഭവനം നിത്യഭവനമാണ്, വിശുദ്ധന്മാർ ചെന്നുചേരുന്ന ഭവനം. അത് ഒരു നിത്യഭവനമാകയാൽ അവിടെ നമ്മൾ പരദേശികളല്ല. ആകയാൽ ഈ പരദേശിയായിരിക്കുന്ന വ്യക്തിക്ക് എന്താണ് സ്വന്തമായിട്ടുള്ളത്? നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. സ്വദേശത്തേക്ക് ഈ പരദേശിയെ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ ചട്ടങ്ങളാണ്. ഇങ്ങനെ ദൈവകൃപ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണം, നിനക്ക് നിത്യമായ ഭവനമുണ്ട്. ആകയാൽ ഈ ലോകത്തിൽ നീതിമാന്റെ ഭവനത്തിൽ പുറമേ സംരക്ഷണമുണ്ട്, വെളിയിലുള്ളവരിൽ നിന്ന് സാക്ഷ്യമുണ്ട്, അകത്ത് ദൈവിക ചട്ടങ്ങൾ കീർത്തനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഇങ്ങനെ നീതിമാന്റെ ഭവനം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഐശ്വര്യമുള്ള ഭവനം, സമ്പത്തുള്ള ഭവനം, സന്തോഷമുള്ള ഭവനം, ഉല്ലാസത്തിന് ഭവനം, ദൈവിക ചട്ടങ്ങൾ കീർത്തനമാക്കുന്ന ഭവനം, ഇങ്ങനെ ദൈവവചനത്തിന് നിർമ്മല പാന്താവിൽ കുടുംബജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന അവിടുത്തെ വിലയേറെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എത്രയോ ഭവനങ്ങൾ നരകതുല്യമായി തീരുമ്പോൾ നീതിമാന്മാരായി തീരുവാനും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടുവാനും, അങ്ങനെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നീതിമാന്മാരുടെ ഭവനത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ശ്രോതാക്കൾക്കേവർക്കും പ്രേക്ഷകർക്കേവർക്കും അവിടെ നിന്നേ ദിവസം സഹായിക്കണമേ. പരസ്പരം കർത്താവിന്റെ സന്നിധാനത്തിൽ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് കർത്താവിനോടൊപ്പം വസിക്കുവാൻ ഇടയാക്കണമേ. ശ്രോതാക്കളെല്ലാവരും നീതിമാന്മാരുടെ ഭവനത്തിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഭക്തി ജീവിതം ചെയ്ത് സാക്ഷ്യം പുലർത്തി നിത്യ ഭവനത്തിൽ, ദൈവമൊരുക്കുന്ന ഭവനത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ വന്ന് നിങ്ങളെ പിന്നെയും എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ വചനപ്രകാരം സ്വർഗീയ ഭവനത്തിനു വേണ്ടി ഒരുക്കപ്പെടുവാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ.